Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സീറോ മലബാർ റീത്തിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:7-14 വാക്യങ്ങൾ. ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കാനും ഏകാന്തതയിൽ ജീവിക്കാനും ദേവാലയങ്ങളിൽ പ്രാർത്ഥിക്കുവാനും ഒരു തീർത്ഥാടകന്റെ സത്രമാകുവാനും വചനത്തിന് വേദിയാകുവാനും എനിക്ക് കഴിയണം. ഞാൻ വിശ്വസിക്കുന്നതും ജീവിക്കുന്നതും സ്നേഹത്തിന്റെ കൂട്ടായ്മയിലാണ്, ഒരു സ്നേഹത്തിന്റെ സമൂഹത്തിലാണ്, ഒരു സ്നേഹത്തിന്റെ മതത്തിലാണ്. ജീവിതത്തിന്റെ ഏത് ദിശയിലേക്ക് തിരിഞ്ഞാലും എന്റെ വഴിയും ജീവനും സ്നേഹമാണ്. കാരണം ഞാൻ അനുഗമിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ദൈവം സ്നേഹമാണെന്ന് ക്രിസ്തു പഠിപ്പിച്ചു, അവിടുന്ന് അത് കാണിച്ചു തന്നു. സ്നേഹമായ ദൈവം തന്നെയാണ് ക്രിസ്തു. അവിടുന്നാണ് പിതാവിലേക്കുള്ള വഴി. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ പക്കൽ എത്തുകയില്ല. എന്നെ അറിയുന്നവൻ പിതാവിനെയും അറിയുന്നു എന്ന് ക്രിസ്തു തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നുവല്ലോ. എനിക്ക് പുറത്തുള്ള വ്യക്തിയല്ല ക്രിസ്തു, അവിടുന്ന് എനിക്കൊരു ആന്തരിക സാധ്യതയാണ്. ഒരുവന്റെ മുഴുവൻ വളർച്ചയുടെയും സാധ്യതയാണ് ക്രിസ്തു. ക്രിസ്തുവാംശം ഓരോരുത്തിന്റെയും മനസ്സിന്റെ അണിയത്ത് ഉറങ്ങുന്നുണ്ട്. കാറ്റും കോളുമുള്ള രാവുകളിലൊന്നിൽ അപ്പോസ്തലന്മാരുടെ വഞ്ചിയുടെ അണിയത്ത് ക്രിസ്തു ഉറങ്ങിയതുപോലെ എന്റെ മനസ്സിന്റെ അമരത്തുറങ്ങുന്ന ഉത്തമപുരുഷനെ, ക്രിസ്തുവിനെ ഞാൻ തട്ടിയുണർത്തണം. എന്നിട്ട് ഞാൻ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം, ഉത്തമപുരുഷ ഉണരണമേ, എന്നെ സൗഖ്യപ്പെടുത്തണമേ, എന്നെ രക്ഷിക്കണമേ എന്ന്. ഭൂമിയിൽ ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് അവിടുത്തെ സാന്നിധ്യം ജനങ്ങൾ അംഗീകരിച്ചില്ല എന്നതാണ് സത്യം. അവർ ദൈവരാജ്യം ഇനിയും കാത്തിരിക്കുകയായിരുന്നു, അത് അന്വേഷിക്കുകയായിരുന്നു. ക്രിസ്തുവിൽ ദൈവരാജ്യത്തെയും ദൈവത്തെയും അറിഞ്ഞവർ വളരെ കുറച്ചുപേരാണ്. ഹൃദയത്തിലെ ദൈവരാജ്യം കണ്ടെത്താനാണ് ക്രിസ്തു തനിക്ക് ചുറ്റുമുള്ളവരോട് അന്നും ആവശ്യപ്പെട്ടത്, ഇന്നും ആവശ്യപ്പെടുന്നത്. ദൈവരാജ്യം അവിടെയല്ല, ഇവിടെയല്ല. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്, ഹൃദയത്തിലാണ്. അത് ലളിതമാണ്, അതൊരു കടുകുമണി പോലെയാണ്. എന്നാൽ അത് വളർന്ന് പന്തലിച്ചു കഴിയുമ്പോൾ അതിന്റെ ശാഖകളിൽ പറവകൾ കൂടുകൂട്ടും, അതിന്റെ തണലിൽ മനുഷ്യർ അഭയം തേടും എന്നും ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ലേ? ഒരാൾക്ക് എത്തിപ്പെടാവുന്ന കല്ലേറു ദൂരം മാത്രമാണ് ക്രിസ്തു. ഒരാൾക്കെത്താവുന്ന ഏറ്റവും ചെറിയ ദൂരത്തെയാണ് നാം കല്ലേറു ദൂരമെന്ന് പറയുന്നത്. അതൊരു കൃത്യമായ അളവല്ലെങ്കിലും ഒരാളുടെ ബലത്തിന് ആനുപാതികമായ ദൂരവും അളവുമാണത്. ഒരു കുഞ്ഞിന്റെ കല്ലേറു ദൂരമല്ല മുതിർന്ന ആളുടേതെന്ന് നമുക്കറിയാമല്ലോ. തന്റെ ജീവിതകാലത്ത് ഈ കല്ലേറു ദൂരം സഞ്ചരിക്കാനായവരെയെല്ലാം ക്രിസ്തു അവസാനം തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടിങ്ങനെ പറഞ്ഞു, ഇനി മുതൽ ഞാൻ നിങ്ങളെ ശിഷ്യരെന്നല്ല വിളിക്കുന്നത്, സ്നേഹിതരെന്നാണ്. അതിനർത്ഥം നാം ഇപ്പോൾ ഒരേ അപ്പം ഭക്ഷിക്കുന്നു, ഒരേ പാത്രത്തിൽ നിന്ന് കുടിക്കുന്നു എന്നാണ്. ഒരേ അവബോധത്തിന്റെ മേശയിൽ വിളമ്പിയ അപ്പം പങ്കിടുന്നവർ, അതേ അവബോധത്തിന്റെ പാനപാത്രം പാനം ചെയ്യുന്നവർ. അങ്ങനെയാണ് ക്രിസ്തു തന്റെ തിരുവത്താഴം സ്ഥാപിച്ചത്, ആഘോഷിച്ചത്. മുൻപൊരിക്കലും ഇതുപോലൊരു അത്താഴം അവിടുന്ന് വിളമ്പിയിട്ടില്ല. അത് ലോകത്ത് ഇന്നും ആവർത്തിക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ വിരുന്നുമേശയായി മാറിയിരിക്കുന്നു. അങ്ങനെ ദൈവരാജ്യം സ്നേഹത്തിന്റെ കൂട്ടായ്മയായി മാറി. ക്രിസ്തു രൂപീകരിച്ച ഭൂമിയിലെ ചെറിയ അജഗണമാണ് ദൈവരാജ്യം. ദൈവസ്നേഹം എന്താണെന്ന് അങ്ങനെ ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നു, നമ്മെ പഠിപ്പിച്ചു. ഇന്നത്തെ സുവിശേഷത്തിലൂടെ അതാണ് ക്രിസ്തു വീണ്ടും നമ്മെ അനുസ്മരിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, എന്നെ അറിയുന്നവൻ പിതാവിനെയും അറിയുന്നു. ഇതിനർത്ഥം മനുഷ്യനെ കാണുന്നവൻ ദൈവത്തെ കാണുന്നു എന്നാണ്. ക്രിസ്തുവിനെ ഇപ്പോൾ നാം ശാരീരികമായി കാണുന്നില്ല എന്നത് സത്യമാണ്. അവിടുന്ന് ഈ ലോകം വിട്ടുപോയല്ലോ. എന്നാൽ ഓരോ മനുഷ്യനിലും ദൈവത്തെ കാണുക എന്നതാണ് ഈ ക്രിസ്തു ദർശനം കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. മനുഷ്യനായി പിറന്ന ദൈവത്തിന്റെ പ്രതിച്ഛായയാണ് ഓരോ വ്യക്തിയും എന്ന ചിന്തയിലേക്ക് നാം ഉയരേണ്ടിയിരിക്കുന്നു, വളരേണ്ടിയിരിക്കുന്നു. ദൈവത്തെ, പിതാവിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് ക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. ഞാൻ പിതാവിലും പിതാവെന്നിലുമാണ് എന്ന ചിന്ത പൗരസ്ത്യ ദേശക്കാരായവർക്ക് എളുപ്പം മനസ്സിലാകും. അഹം ബ്രഹ്മാസ്മി, ദി ആത്മൻ ഈസ് പാർട്ട് ഓഫ് ബ്രഹ്മൻ എന്നല്ലേ കാലടിയിലെ ശ്രീ ശങ്കരസ്വാമികൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ ഉപനിഷാദി ചിന്ത ഭാരതീയ ദർശനമാണ്. മനുഷ്യൻ അല്ലെങ്കിൽ ആത്മൻ ദൈവത്തിൻ്റെ ഭാഗവും അംശവുമാണ്, അഥവാ അവിഭാജ്യ ഘടകമാണ്. ദൈവത്തിൻ്റെ പ്രതിച്ഛായയിലുള്ളവനാണ് മനുഷ്യൻ. ഈശ്വരാംശം കുടികൊള്ളുന്നവനെയാണ് മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. ഈശ്വരാംശമില്ലെങ്കിൽ അവൻ തിന്മയായിരിക്കും, പൈശാചികമായിരിക്കും. ഇതുതന്നെയാണ് ക്രിസ്തുവും വിവക്ഷിക്കുന്നത്. മനുഷ്യൻ ദൈവത്തിലും ദൈവം മനുഷ്യനിലുമുണ്ട് എന്ന സത്യം, ഈ അവബോധം വളർന്ന് മനുഷ്യർ ദൈവപുത്രരായിത്തീരുന്നു. ഒരു ഭാരതീയ മനസ്സിന് പറയാനാകും, അഹം ബ്രഹ്മാസ്മി, ദൈവം എന്നിൽ വസിക്കുന്നു, ജീവിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. ഞാൻ ദൈവമായി ജീവിച്ചു, ദൈവമായി ജീവിച്ച് മരിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തന്നെ മടങ്ങുന്നു. അപ്പോൾ ദൈവം സ്നേഹമാണെന്നും ഞാൻ ആ സ്നേഹത്തിൽ ജീവിക്കുന്നെന്നും വസിക്കുന്നെന്നും നമുക്ക് കൂട്ടിവായിക്കാനാകും. തന്റെ ജീവിതകാലത്ത് ഗലീലി മുതൽ ജൂദയ വരെയുള്ള യേശുവിന്റെ യാത്ര ഏതാനും കിലോമീറ്ററുകൾ മാത്രമായിരുന്നു. 3 വർഷത്തെ പരസ്യ ജീവിതകാലത്ത് അവിടുന്ന് സഞ്ചരിച്ചത് ഏതാനും മൈലുകളാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലന്റെ ആദ്യ മിഷണറി യാത്ര കടലിലെ യാത്ര കണക്കാക്കാതെ തന്നെ 1000-ന് മേൽ മൈലുകളാണ്. അപ്പോസ്തലന്റെ 2-3 മിഷണറി യാത്രകളും റോമിലേക്കുള്ള അവസാനത്തെ പീഡാനുഭവ യാത്രയും കണക്കിലെടുത്താൽ യേശു ചെയ്തതിനേക്കാൾ വൻ യാത്രയും പ്രവൃത്തിയുമല്ലേ അപ്പോസ്തലൻ ചെയ്തത്? ക്രിസ്തു സഹിച്ചതിനേക്കാൾ കൂടുതൽ സഹിച്ചവരും ഈ ഭൂമിയിലുണ്ടാകാം. എന്നാൽ ദൈവത്തിന്റെ വൻകാര്യങ്ങളെന്നതിന് വലിയ അത്ഭുതങ്ങളെന്നല്ല അർത്ഥം, ദൈവീക ശക്തിയുടെ വൻകാര്യങ്ങളാണ് അവ. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ദൈവീക പ്രാഭവത്തിന്റെ വൻ പ്രവൃത്തികൾക്കായിട്ടാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപയെന്ന് പറയുന്നത് നന്മയുടെ പ്രവൃത്തികളിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടുവാനും അതിലൂടെ ഞാനും പിതാവും ഒന്നാണ് എന്ന യോഗാത്മക സംസർഗത്തിലേക്ക്, നിഗൂഢമായ ദൈവീക ഐക്യത്തിലേക്ക് എത്തിച്ചേരുവാനുമാണ്. മനുഷ്യൻ ദൈവമായി തീരുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ അന്തസ്സിന് ചേർന്ന വിധം വ്യാപരിക്കണമെന്നാണ് ക്രിസ്തു ആവശ്യപ്പെട്ടത്. ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികൾ യാഥാർത്ഥ്യമാക്കുന്നവർ ദൈവത്തെ പ്രാപിക്കുന്നു, പിതാവിനെ അറിയുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എനിക്ക് യേശുവിനെ പോലെ ആവണം എന്ന്. നമുക്കും പൗലോസ് അപ്പോസ്തലനെ പോലെ പറയുവാനാകുമോ? ദൈവത്തിന്റെ കുടുംബത്തിലാണ് നാം ജനിച്ചിരിക്കുന്നത്. അതിനൊരു പാരമ്പര്യവും അന്തസ്സുമുണ്ട്. അതിന്റെ അന്തസ്സിനേക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ള പ്രവൃത്തികൾ എന്നിലുണ്ടാകുവാൻ പാടില്ല, നമ്മിലുണ്ടാകുവാൻ പാടില്ല. ദൈവീക സാന്നിധ്യമുണർത്തുന്ന സ്നേഹാന്തരീക്ഷവും അവസ്ഥയുമാണ് ക്രിസ്തു പഠിപ്പിക്കുന്ന ദൈവരാജ്യം. ദൈവമായ ക്രിസ്തുവിനെ ഇനിയും ഞാൻ അറിയുന്നുണ്ടോ എന്ന ആത്മശോധന ചെയ്യേണ്ടതാണ്. ക്രിസ്തു പുതുവീഞ്ഞാണ്. അത് പുതിയ തോൽക്കുടങ്ങളിൽ, പുതുദർശനങ്ങളിൽ തന്നെ സ്വീകരിക്കപ്പെടേണ്ടതാണ്. പഴയവയ്ക്ക് ക്രിസ്തുവാകുന്ന പുതുവീഞ്ഞ് ഉൾക്കൊള്ളാനാവില്ല. ദൈവരാജ്യത്തിന്റെ പ്രതിസംസ്കാരമാണ് ക്രിസ്തു. അവിടുന്ന് വഴിയും വാതിലുമാണ്. പക്ഷേ അത് ഇടുങ്ങിയ വഴിയും വാതിലുമാണെന്നോർക്കണം. അത് ഇഷ്ടപ്പെടുന്ന കുറച്ചുപേരെങ്കിലുമുണ്ട്. ക്രിസ്തു അവർക്കെല്ലാം പിതാവിനെ കാണിച്ചു കൊടുക്കും. അവരെ അവിടുന്ന് പിതൃസന്നിധിയിലേക്ക് ആനയിക്കും. മിശിഹായേ ക്രിസ്തുവേ, അങ്ങെന്നിൽ വരണമേ. ലോലവും ബലഹീനവുമായ എന്റെ ആത്മം അങ്ങിൽ നവജീവൻ പ്രാപിക്കട്ടെ.
മിശിഹായേ വരണേ, നിൻ ജീവനേ ഗണമേ, മൃതമാമെൻ ആത്മം പുതുജന്മമാർന്നിടുവാ, വിളിക്കുവാൻ വൈകി ഞാൻ, ക്ഷമിക്കണേ ദൈവമേ, പൂർണമാ എന്നെ ഞാൻ സമർപ്പണം ചെയ്തിടാ. മിശിഹായേ മൃതമാമിൻ ആത്മം പുതുജന്മമാർന്നിടുക.
എം ജി ശ്രീകുമാർ ആലപിച്ചതാണ് ഈ ഗാനം. പാദ തദേവുസ് അരവിന്ദത്തിന്റെ വരികൾ വയലിൻ ജേക്കബ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നു.
സുഖവഴികൾ സദാ തിരഞ്ഞു പാപം മിത്രമാ എന്റെ കണ്ണീർ തൂകുന്നു നിന്നെ മോചിക്കാൻ ഈശോ തന്നെ നൽകിയിടും. ഇനി വേറെ ഏതു വഴി തേടാൻ മതിയേശുയേകുമാ ശ്വാസം മിശിഹായേ വരണേ നിൻ ജീവനേ ഗണമേ പുതുജന്മമാർന്നിടുവാ. സന്തോഷിക്കാനായി മേലിൽ സമ്പാദിക്കല്ലേ അന്ത്യം വന്നിടി ഒന്നും കൂടെ പോരില്ല. അനുതാപമാണ് പരിഹാരം അകതാരിലേശു കനിവേകും മിശിഹായേ വരണേ നിൻ ജീവനേ ഗണമേ മൃതമാമിൻ ആത്മം പുതുജന്മമാർന്നിടുവാ. വിളിക്കുവാ വൈകി ഞാൻ ക്ഷമിക്കണേ ദൈവമേ സമർപ്പണം ചെയ്തിടാ മിശിഹായേ വരണേ നിൻ ജീവനേ ഗണമേ മൃതമാം എൻ ആത്മം പുതുജന്മമാർന്നിടുവാ.
സീറോ മലബാറിയത്തിലെ ആരാധനാക്രമം അനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലിമധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇതുവരെ ശ്രവിച്ചത്.